അതിന്റെ ഫലം നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവൻ നിന്നെ ഉപദേശം സ്വീകരിക്കാവൂ. പരിശിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക. വിശ്വസനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവൻ അവൾ കർക്കശയാണ്. ബുദ്ധിഹീനൻ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ഞാനും അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്ക് അപ്രാപ്യമാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ തങ്ങൾ അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമര് താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും ഉപയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീലച്ചരടുമാകും. മൗസത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രജത്തിന് വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വതയോടുകൂടി ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രദ്ധിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടം തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്നകലുക. അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴിവുചാലുകൾ വിതയ്ക്കരുത്. ഏഴുരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതി അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം തിന്മ വരുത്തുകയില്ല, നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീസ് പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടുകൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവൻ നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ പുറകെ പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവരിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാംശത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുമുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അവമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ദുഷ്ടമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവൻ അനുകൂലമായേ വരും. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. പ്രകോപിയോട് വടക്ക് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശം സഞ്ചരിക്കുകയോ അരുത്. രക്തം ചുരിയാൻ അവൻ മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഓഷന്റെ ഉപദേശം തേടരുത്. അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ഇഷ്ടപത്നിയോട് അസൂയരുത്. അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നും. സ്ത്രീക്ക് വഴങ്ങരുത്. അവൾ നിന്റെ വേലാധിപത്യം ഉറപ്പിക്കും. സ്വൈരിണിയെ സന്ദർശിക്കരുത്. നീ അവളുടെ വലയിൽ കുടുങ്ങും. അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത്. നീ അവളുടെ കുടുക്കിൽപ്പെടും. കന്യകയുടെ മേൽ കണ്ണുവെക്കരുത്. നീ കാലിടറി വീഴും. പരിഹാരം ചെയ്യേണ്ടിയും വരും. പുല്ലടയ്ക്ക് അടിമയാകരുത്. നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. നഗരവീഥികളിൽ അങ്ങും ഇങ്ങും നോക്കി നടക്കരുത്. ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത്. രൂപവതിയിൽ കണ്ണുപതിയരുത്. മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അപലിഷിക്കരുത്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണം തിരിക്കരുത്. വീഞ്ഞു കുടിച്ച് മതി. നിന്റെ ഹൃദയം അവളിലേക്ക് ആകർഷമാകും, നീ നാശത്തിലേക്ക് തന്നെ വീഴും. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, ബുദ്ധിമൻ അവന് തുല്യനായിരിക്കുകയില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകുന്തോറും ഹൃദയതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരുടെ വിജയത്തിൽ സുഭ്രമിക്കേണ്ട, മരിക്കും മുമ്പ് അവൾക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവൻ നിന്നകന്നു നിൽക്കുക, മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ച് പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നത നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയിക്കുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാക്മീജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. ജ്ഞാനിയായനായ അതിവ്യഞ്ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിചനം, രാജാവ് പോലെ കുഞ്ഞുങ്ങളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്തും യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമത്തിന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാർ തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ടവൊന്നും പ്രവർത്തിക്കുകയും അരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യനഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ബിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിന്, കൃമിക്കും, വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ അകലുന്ന ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിശോധിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡുകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലമാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളും രാജ്യങ്ങളിൽ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏതു മനുഷ്യൻ കർത്തകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദര തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനൊന്നുപോലെ ദൈവഭക്തിയിൽ മോശമാർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ഒരാൾ ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വാതന്ത്ര്യം സേവിക്കും. ബുദ്ധിമാൻ അതിൽ പരാതിയില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് മറ്റം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ, വിനയം കൊണ്ട് മഹത്വമാർജിക്കുക. നിലവിട്ട സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം? സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം? ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു. പറയുമോ?
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോഷ്പത്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും കുലസ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിച്ചു ശുശ്രൂഷ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് വീണ്ടും സ്തുതിയും സ്തോത്രവും അവിടുത്തെ സൽക്കാരങ്ങളിൽ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന്റെ മത്ര പോലത്തെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെല്ലാവരെയും പ്രത്യേകിച്ച് അരമനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പോസൻ ദോഷച്ചൻ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധന്യഭാരണ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും വീണ്ടും ഓർക്കുകയും വളരെ സ്നേഹാദരോടുകൂടി ധന്യഭാരണ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിന്റെ ഏറ്റവും ധന്യമാർന്ന ഭാഗ്യം ദൈവം തരുന്ന ദാനം അനുഭവിപ്പാൻ തക്കവണ്ണമുള്ള ആയുസ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. എത്ര ആയുസ്സിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എത്ര നാൾ ജീവിച്ചിരുന്നാലും ദൈവം തന്ന കൃപകളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിനേക്കാൾ അപ്പുറമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കൃതജ്ഞതയോടുകൂടി അവനെ ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അവര് ഓർമ്മയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചിന്തകളെ ഉയർത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നിത്യതയോർത്തിടുമ്പോൾ എൻ
വിശ്വാസം കണ്ടാൽ ഞാൻ കണ്ടിടുന്നു സ്വർഗീയ സന്തോഷ ജീവിതം. വിശ്വാസം കണ്ടാൽ ഞാൻ കണ്ടിടുന്നു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിന്നേകം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിന്നേകം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ അമ്മാവിനു നിൻ്റെ ജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. എന്റെ അമ്മാവിനു നിൻ്റെ ജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിന്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു നിന്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
രാവിലും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതുപോലെ തേക്ക് തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ
നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
നിനക്ക് സ്തുതി ഭാവികളായ നേടിയാരോട്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
അപരിശുദ്ധമാക്കപ്പെടണമേ.
നിന്റെ രാജ്യം വരേണമേ.
സ്വർഗത്തിലെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ തമ്പുരാനെ, നിന്റെ തിരുവശം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മെസ്സിയ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദിത്വമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശുമെസ്സിഹ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയവാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ.
കർത്താവെ, ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യ വിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിനയോളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണമായി നിന്നിൽ ഒന്നായിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനവും പാപികളുമായ ഞങ്ങളുടെ ശരണമായ മെസ്സിയ തമ്പുരാനെ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അമ്മേ.
ദൈവത്തിന്റെ ധന്യനരതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച അധ്യയന യോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ടെലിഫോണിലൂടെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രെയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 6 വർഷത്തോളമായിട്ട് നടക്കുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ അനേകർക്ക് ആധ്യാത്മിക വളർച്ചയ്ക്ക് പ്രയോജനം നൽകുന്നു എന്ന് അറിയുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഇത് പ്രെയർ ഫെലോഷിപ്പിന്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഇത് വെനസ്ഡേ പ്രെയർ എന്ന് പറയുന്ന പ്രെയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഭദ്രാസനത്തിലെ ആധ്യാത്മിക സംഘടനകളിൽ ഒന്നാണ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാ പള്ളികളിലും പ്രാർത്ഥനയോഗങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഭദ്രാസന തലത്തിലുള്ള യൂണിറ്റ് ആണ് ഈ പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രാർത്ഥനാ യോഗങ്ങൾ. നമ്മുടെ ഈ പ്രെയർ ഫെലോഷിപ്പിന്റെ അണ്ടറിലുള്ള പ്രാർത്ഥനാ ഇടവക തലത്തിലുള്ള പ്രാർത്ഥനയോഗങ്ങളും ഉണ്ട്. അതോടൊപ്പം ചേർന്ന് ഡയസിസിൻ തലത്തിലുള്ള ഒരു പ്രാർത്ഥനയോഗമായത് നമ്മൾ വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശൈലിയിൽ തന്നെയാണല്ലോ നമ്മൾ പോകുന്നതും, പ്രാർത്ഥന പാട്ടും വായനയും ധ്യാനവും ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഇടവക തലത്തിലുള്ളതാണ് ഓരോ ഇടവകളിലുള്ള പ്രാർത്ഥനായോഗങ്ങൾ. ഈ പ്രെയർ ഫെലോഷിപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് ആ പ്രാർത്ഥനയോഗങ്ങൾ എന്ന് പറയും. നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ചിന്തിച്ച ഒരു സംഗതിയുണ്ട്. അപ്പം ഭദ്രാസന തലത്തിലുള്ള ഈ പ്രാർത്ഥനയോഗമുണ്ട്, ഇടവ തലത്തിലുള്ളതുണ്ട്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത യൂണിറ്റ് ഏതാ? വീടുകളാ. നമ്മുടെ വീടുകളിലെ ആധ്യാത്മിക കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുക, അല്ലെങ്കിൽ അത് ഏകി ഭംഗിയാക്കുക എന്നുള്ള ഒരു ചിന്ത ഈ പ്രാർത്ഥനായോഗത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് അന്ന് നമ്മളൊന്ന് ചിന്തിച്ച ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ ഭവനങ്ങളിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പാടാൻ തക്ക വണ്ണമുള്ള പാഠപുസ്തകം, ബൈബിൾ, പ്രാർത്ഥനയ്ക്ക് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാനുള്ള പുസ്തകങ്ങൾ, നമ്മുടെ ഈ പ്രെയർ ഫെലോഷിപ്പിന്റെ പേരിൽ ഭദ്രാസനത്തിലെ എല്ലാ ഭവനങ്ങളിലും എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ അന്ന് കുറെ നാളുകൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. കാര്യം നമുക്കറിയാമല്ലോ, അമേരിക്കയിൽ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിലും സഭയുടെ കാര്യങ്ങളെല്ലാം സ്ലോയ. അതാണ് നമ്മുടെ പൊതുവെ ഒരു 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 കാര്യങ്ങൾ അങ്ങനെയാ വരുന്നത്. കാര്യം നമ്മൾ ഈ സെക്യുലർ ജോബ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് മനുഷ്യർക്ക് സമയം കിട്ടുന്നില്ല ഇവിടെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്കറിയാം, ഭദ്രാസന തലത്തിലാണെങ്കിലും ഇടവ തലത്തിലാണെങ്കിലും ഒക്കെ ഈ വിഷയമുണ്ട്, ഈ സ്ലോ നേച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ വീടുകളിലെയും പ്രാർത്ഥനാ ജീവിതം ഭംഗിയാക്കുക, അനുഗ്രഹീതമാക്കുക എന്നുള്ള ഒരു ചുമതലയും ഭദ്രാസന തലത്തിൽ പ്രത്യേകിച്ചും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ, ഇടവ തലത്തിലുള്ള എല്ലാ ഇടവുകളിലെയും പ്രാർത്ഥനാ യോഗങ്ങൾ ഭംഗിയായി നടക്കുക എന്നുള്ളത്, അതിന്റെ ഒരു ലാർജർ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എല്ലാ ഇടവുകളിലെയും സാധിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഒരു പ്രാർത്ഥനയോഗം പോലെ നമ്മളിവിടെ ഇങ്ങനെ ഇപ്പോൾ ഇത് നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്കറിയാം. ഇതിൻ്റെ ചുമതലക്കാരായിട്ടിപ്പോൾ നമ്മുടെ രാജേഷ് അച്ഛൻ ഇപ്പം അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡാളസിൽ നിന്നുള്ള രാജൻ ജോസഫ് അതിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ മാസം വരെ, സെപ്റ്റംബർ വരെ ഹ്യൂസ്റ്റൺ എന്നുള്ള കുര്യനായിരുന്നു ഇതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 3 വർഷത്തെ ടേം പൂർത്തീകരിച്ച് അദ്ദേഹം മാറി ജോസ് രാജൻ അതിന്റെ ചുമതല ഏറ്റെടുത്തു. രാജന് മുഴുവൻ സമയം ഈ ശുശ്രൂഷയിൽ സമയമുണ്ട്, താല്പര്യമുള്ള ആളാണ്. അങ്ങനെ ഒരു രീതിയിലാണ് രാജനെ പ്രത്യേകമായിട്ട് കണ്ടെത്തുകയും നമ്മൾ ഈ ശുശ്രൂഷ പ്രത്യേകമായിട്ട് അച്ഛനെ നമ്മുടെ രാജേഷ് അച്ഛനെ സഹായിക്കാൻ തക്കവണ്ണം രാജനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. രാജനും രാജ്ഞിയും രാജനും രാജിയും ഭാര്യ രാജിയും ഇന്ന് അരമനയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് രാജനെ പുതിയ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം കൂടുതൽ കരുത്തും സമയവും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ നമുക്ക് ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛനാണ്. അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളി വികാരിയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മയിലും അച്ഛൻ സജീവ സാന്നിധ്യം ഉള്ള ആളാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 169-ാമത്തെ ഗീതം ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. ജീവിതത്തിന്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും മാറ്റമില്ലാത്ത കൈവിടാത്ത നിത്യസാന്നിധ്യമായി ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടുന്നതായ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കും.
ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ലോകത്തിൻ കേടുതി കേടി
ധ്യാനത്തിനായിട്ട് പി സി ഓറച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛ.
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 55 സങ്കീർത്തനത്തിന്റെ 3 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ശരണപ്പെട്ട് വായിക്കുകയാണ്. 55 സങ്കീർത്തനത്തിന്റെ 3 വാക്യങ്ങൾ. ഒന്നാമതായി 6 വാക്യം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. 15 വാക്യം, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. 22 വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ത്രിയേക ദൈവത്തിന്റെ സന്നിധിര നാമം മഹത്വപ്പെടുമാറാകട്ടെ. സുഖന്യ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠതയെ വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ട ഏവരുമേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുവാനും ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന ദൈവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ദൈവം നൽകിയ വലിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. 55 സങ്കീർത്തനം 23 വാക്യങ്ങളുള്ളതായതുകൊണ്ട് ദൈർഘ്യമായത് വായിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളുടെ മർമ്മങ്ങൾ അടങ്ങിയ 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 55 സങ്കീർത്തനം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയെ ആസ്പദമാക്കിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. 4 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എന്റെ മേൽ വീണിരിക്കുന്നു. എന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിവുള്ളതാണ്. സ്വന്തം മകനായ അബ്സാലോം പോലും തന്റെ പിതാവിനെ കൊല്ലുവാൻ തക്കവണ്ണം ഓടി നടക്കുകയാണ്. സ്വന്തം മകനിൽ നിന്ന് ദാവീദ് വളരെയേറെ ബന്ധപ്പെട്ട് ഓടി ശൗലിൽ നിന്ന് ഓടി ഒളിച്ചതുപോലെ തന്നെ ഗുഹകളിലൂടെ ഗഹൂരങ്ങളിലൂടെ ഒക്കെ ഓടി നടക്കുന്നതായ ഒരനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. സ്വന്തമായി തന്നെ സ്നേഹിക്കും, തന്റെ സ്വന്തക്കാരെന്ന്, ഏറ്റവും അടുത്തു നിൽക്കുന്നവരെന്ന്, പ്രാണ സ്നേഹിതരെന്ന് വിചാരിച്ചവർ പോലും ഇപ്പോൾ ദാവീദിനെതിരാണ്. അതുകൊണ്ട് 41 സങ്കീർത്തനം 9 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണ സ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. മൂല ഭാഷയിൽ എഴുതിയിരിക്കുന്നത് തന്നെ ചവിട്ടി പുറത്താക്കാനായിട്ട് അവൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ വളരെയേറെ വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ ദാവീദ് കടന്നു പോകുന്ന അവസരത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 55 സങ്കീർത്തനം. ഏത് രീതിയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദാവീദിന്റെ മനസ്സ് ഏതൊക്കെ രീതിയിൽ പോയി എന്നും എങ്ങനെയാണ് അതിന്റെ അവസാനം എന്നുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് ഞാൻ വായിച്ച 6 വാക്യത്തിൽ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതായത് പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ടെൻഡൻസി ടു ഫ്ലീ ഫ്രം ദ പ്രോബ്ലംസ്. എപ്പോഴും നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പറന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതായ ആഗ്രഹം. തോമസ് അക്കമ്പീസിന്റെ ഇമിറ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമുക്കൊക്കെ അറിവുള്ള പുസ്തകമാണ്, ക്രിസ്താനുകരണം എന്ന പുസ്തകം. അത് പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ലോകത്തിൽ വേദന അനുഭവിക്കാത്തവരായി ആരുമില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ വിവിധ തരങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരുമുണ്ട്. നമ്മുടെ പാപം മൂലം നമുക്ക് ജീവിതത്തിൽ വേദനയും പ്രയാസവും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്നതായ വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ, പാപങ്ങൾ, പ്രയാസങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കാം. അതുകൂടാതെ നമ്മുടെ ശാരീരിക വിഷമതകൾ, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ, ദൈവത്തോട് ഒട്ടി നിന്നിട്ടും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നതായ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 16:33 യേശുമ്പുരാൻ അരളി ചെയ്തു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ പ്രതിസന്ധി ഉണ്ട്, ജീവിതത്തിൽ കഷ്ടതയുണ്ട്. അത് അച്ഛനെന്നോ തിരുമേനിയെന്നോ അല്ലെങ്കിൽ ഐമേനിയെന്നോ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വേദനയും പ്രതിസന്ധിയും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള ആഗ്രഹമാണ് ദാവീദ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ അതേ ആശയമാണ് നമ്മൾ കാണുന്നത്. ദൈവ പുരുഷന്മാർക്കൊക്കെയും, ദൈവപുരുഷന്മാരുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. 1 രാജാക്കന്മാർ 19:4 നമ്മള് പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന ഏലിയാവിനെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം കർമ്മേൽ മലമേൽ അഗ്നി ഇറങ്ങി യഹോവയുടെ യാഗങ്ങളെ ദഹിപ്പിക്കുവാൻ തക്കവണ്ണം അത്രമേൽ ശക്തിയേറിയ പ്രാർത്ഥനയോടുകൂടി, ആ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത്, കർത്താവേ എന്നോട് കരുണ ചെയ്യണമെന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. 1 രാജാക്കന്മാർ 19:4 പക്ഷേ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ലോ. വളരെയേറെ നിരാശയിലൂടെ പോകുന്ന ഏലിയാവിനെ നമ്മളിവിടെ കാണുകയാണ്. യാക്കോബിന്റെ ലേഖനം 5:17 നമ്മൾ വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. എലൈജ വാസ് എ മാൻ വിത്ത് പാഷൻ ലൈക്ക് അസ്. സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അനേക വികാരങ്ങളിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ, സങ്കടത്തിലൂടെ, സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാ വൈകാരിക പ്രത്യേകതകളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യനായിരുന്നു എന്ന് തന്നെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയോടുകൂടി അവൻ ആകാശത്തെ അടച്ചു, ആകാശത്തെ തുറന്നു, 3 വർഷവും 6 മാസവും മഴ പെയ്യാതിരുന്നു. പിന്നീട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ധാന്യം വിളഞ്ഞു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കാണുന്നുണ്ട്. അപ്പോൾ അത്ര പ്രവാചക ശ്രേഷ്ഠനായിരുന്ന ഏലിയാവിന് പോലും ഈ നിരാശയും പറന്നു മാറാനുള്ള ആഗ്രഹവും നമ്മൾ കാണുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 യിരെമ്യാ പ്രവാചകൻ ഇതേ ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 അയ്യോ, എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഈ യിരെമ്യാ പ്രവാചകനെ പറയുന്നത് വീപ്പിംഗ് പ്രൊഫറ്റ് എന്ന, കരയുന്ന പ്രവാചകൻ എന്നാ പറയുന്നത്. വിലാപങ്ങൾ എഴുതിയത് യിരെമ്യാവാണെന്ന് നമുക്കറിയാം. അപ്പോൾ കരയുകയാണ് ഇദ്ദേഹം, ഈ ജനത്തിൽ നിന്ന് അകന്നുപോയി എവിടെയെങ്കിലും ഒരു സത്രമെങ്കിലും കിട്ടിയെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഒരു ആഗ്രഹം, പ്രതിസന്ധിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ആഗ്രഹം യിരെമ്യാവിനെയും ഭരിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാവീദിന്റെയും ഏലിയാവിന്റെയും യിരെമ്യാവിന്റെയും ഒക്കെ ജീവിതത്തിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു പ്രതിസന്ധികളിൽ തളർന്നു പോയിട്ട് അതിൽ നിന്ന് ഓടിയൊളിക്കുവാനുള്ള ആഗ്രഹം. നമ്മുടെ ഒക്കെ സാധാരണ ജീവിതത്തിൽ ഇതുണ്ടാകുന്നതായ കാര്യമാണല്ലോ. പോൾ ടൂണിയർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു പുസ്തകം വായിക്കാനായിട്ടിടയായപ്പോഴ് പല വിധത്തിലുള്ള ഒളിച്ചോട്ടം മനുഷ്യൻ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും മാനസികാവസ്ഥയാണുള്ളതെങ്കിൽ അവിടെ ആശ്വാസം നൽകുവാൻ വേണ്ടിയാണ് ഈ കാര്യം കോട്ട് ചെയ്ത് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് പോൾ ടൂണിയർ പറയുന്നത്, ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സ്വപ്ന ലോകത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളെ യാഥാർത്ഥ്യമായിട്ട് കാണാനായിട്ടല്ല, പിന്നീട് അതിൽ നിന്നൊരു ഒന്ന് മാറി ഒരു സ്വപ്നാടനത്തിലൂടെ യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാതെ ഒരു സ്വപ്ന സഞ്ചാരിയായിട്ട് നടക്കുന്ന ഒരു ശൈലി പലരുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ചിലരങ്ങ് നിഷ്ക്രിയരാകുന്നു എന്നുള്ള, മന്ദി ഭവിച്ചു പോകും, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ, ജീവനുള്ളവന്റെ പേരുണ്ട്, പക്ഷെ നീ മരിച്ചവന, ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മൂന്നാമതായിട്ട് കാണുന്ന ചിലർ പ്രശ്നങ്ങൾ നിമിത്തം രോഗികളാകുന്നു, ഏത് ഡോക്ടറെ കാണിച്ചാലും രക്ഷയില്ല എന്നുള്ളതാ. ഈ 32 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നത് പോലെ, എന്റെ പാപം ലംഘനങ്ങളെ ക്ഷമിച്ചും പാപത്തെ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നതായ കാര്യം, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു ജീവിതാനുഭവം. പ്രതിസന്ധികൾ, അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നു, ചിലർക്ക് അവിടെ വേദന ഇവിടെ വേദന, ഏത് ഡോക്ടറെ കാണിച്ചിട്ടും കാര്യമില്ല, CT സ്കാൻ എടുത്തു, MRI എടുത്തു, ഇതൊന്നും കാണിച്ചിട്ട് യാതൊരു രക്ഷയുമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിത്യരോഗികളായിട്ട് മാറുന്ന ചിലരുണ്ട് പ്രതിസന്ധികളിൽ നിന്ന്. അതും ഒരു ഒന്ന് രക്ഷപ്പെടാനുള്ള, ഒളിച്ചോടാനുള്ള ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി, ഒന്ന്, മയക്കുമരുന്നിലും ലഹരിയിലും മദ്യത്തിലും ഒക്കെ അനേകര് രക്ഷ നേടുവാൻ തക്കവണ്ണം ആശ്രയിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നു. അഞ്ചാമതായിട്ട് പറയുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും ആത്മഹത്യയിലേക്ക്, ഇതിന്റെ കാഠിന്യം കൂടി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ പലവിധ ജീവിതത്തിന്റെ പലവിധ ഒളിച്ചോട്ടം, ഇതിലൊക്കെ നമ്മൾ ഇതിൽ ഏതിലെങ്കിലും ഒക്കെ പെട്ടിരിക്കുന്നവരാണെന്ന് ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏലിയാവിനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കനലിൽ ചുട്ടെടുത്ത അപ്പം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാൻ തക്കവണ്ണം ഏലിയാവിനെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏലിയാവ്, നിനക്ക് ഇനി അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഇപ്പോൾ മതി യഹോവേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമല്ല ഇത്, പിന്നെയും നിന്നെ കൊണ്ട് എനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നീ ഏലീശായെ അഭിഷേകം ചെയ്യണം, നീ യേഹുവിനെ അഭിഷേകം ചെയ്യണം, നീ ഹസായേലിനെ അഭിഷേകം ചെയ്യണം, നീ ഇങ്ങനെ അവസാനിക്കേണ്ടവനല്ല, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിൽ വരും. അങ്ങനെ മനോഹരമായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന ഒരന്ത്യമാണ് എനിക്ക് നിന്നെ പറ്റിയുള്ള പദ്ധതി എന്ന് ഏലിയാവിനോട് അരളി ചെയ്തതുപോലെ നമ്മളോടും തമ്പുരാൻ അരളി ചെയ്യുക. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിലും ഏലിയാവിന്റെ ജീവിതത്തിലും യിരെമ്യാവിന്റെ ജീവിതത്തിലും ഒക്കെ ദൈവം അവരെ ബലപ്പെടുത്തി ഈ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ടല്ല, അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ബലം നൽകുന്നത് പോലെ, പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ടുള്ള ഒരു ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് ഒളിച്ചോടുവാൻ തക്കവണ്ണം നമ്മൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഏതെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം അങ്ങനെയല്ല നമ്മളെ പറ്റിയുള്ള പദ്ധതി, ആ ദൈവ പദ്ധതിക്ക് കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഒന്നാമത് ഓർപ്പിക്കുക. രണ്ടാമതായിട്ട് ഈ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ മനസ്സ് ഒരല്പം കൂടി ഒന്ന് മാറുകയാണ്. ഒന്നാമതായി പ്രതിസന്ധിയിൽ സ്വയം ഓടി ഒളിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഈ ശത്രുക്കളെ എല്ലാം കണ്ടിട്ട് 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത് 9 വാക്യത്തിൽ ഇങ്ങനെയാണ്, കർത്താവെ സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. ശത്രു സംഹാരത്തിനായുള്ള ആഗ്രഹം. 15 വാക്യത്തിൽ പറയുന്നു, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. നോക്കൂ, തന്നെ എതിർക്കുന്ന, ഈ തനിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന, തനിക്ക് കണ്ണുനീരിന്റെ കാരണമായി തീരുന്ന സകല പ്രശ്നത്തെയും വ്യക്തികളെയും സമൂഹത്തെയും എല്ലാം നശിപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ശത്രു സംഹാരം ദാവീദ് ചിന്തിച്ചു പോവുകയാണ്. ഒരു വലിയ പ്രതികാര മനോഭാവം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു കാര്യമല്ലേ ഇത്? നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരെ നശിപ്പിച്ചു കളയാനായിട്ട്, അത് ചെറുപ്പകാലത്ത് നമ്മളൊന്നും അറിയാതിരുന്നപ്പോ നമ്മുടെ മാതാപിതാക്കന്മാരെ പറ്റി ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണാം, അല്പം കൂടി മുതിർന്നപ്പോ സഹോദരങ്ങളെ പറ്റി ചിന്തിച്ചു കാണാം, ഇപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ ബോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരും നശിച്ചു പോകുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇത് സാധാരണ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിൽ നമുക്കറിയാം, ശമരിയിലൂടെ യാക്കോബും യോഹന്നാനും യേശു കർത്താവും കടന്നു പോകുമ്പോൾ കർത്താവിനെ കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലാതിരിക്കുമ്പോൾ ഈ ശമരിയാക്കാരെ മുഴുവൻ പണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറക്കി നശിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് നിനക്ക് ഇഷ്ടമോ എന്ന് ചോദിക്കുന്ന യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 9:51 മുതൽ 56 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉടനെ യേശുതമ്പുരാൻ മറുപടിയായിട്ട് പറയുന്നത്, യോഹന്നാൻ, നീ ഏതാത്മാവിൽ സംസാരിക്കുന്നുവെന്ന് നീ അറിയുന്നില്ല. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ തിരുത്തുന്ന കർത്താവിനെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ യോഹന്നാന്റെ ജീവിതത്തിലുണ്ടായി ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അതുപോലെ യോഹന്നാൻ സാധാരണ മാനുഷിക വൈകാരിക തലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ വ്യക്തിയാണെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുവന്നിട്ട് അവരുടെ അമ്മ, സബദി മക്കളുടെ അമ്മ അല്ലെങ്കിൽ ഇടിമക്കളുടെ അമ്മ കർത്താവിനോട് പറയുന്നതായ കാര്യം, കർത്താവെ, നീ മഹത്വം രാജ്യത്വം പ്രാപിക്കുമ്പോൾ നീ നിന്റെ മഹത്വത്തിന്റെ പുനരുദ്ധാന ദിവസത്തിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമേ നമ്മ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഈ യാക്കോബും യോഹന്നാനും തന്നെ വന്ന് ഇതേ ആവശ്യം മറ്റ് 10 പേരെ അവഗണിച്ചുകൊണ്ട് ഇതേ ആവശ്യം വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചിന്താഗതികളിലൂടെ കടന്നുപോയ യോഹന്നാന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ കാൽവരിക്കുരിശിൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കാൽവരിക്കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടി മറുവിലയായി തന്നെത്താൻ അർപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം ചിന്തുന്ന ആ ക്രൂശീകരണാനുഭവം കണ്ടുകൊണ്ട് യോഹന്നാന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ മാറ്റം നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ആ സമയത്തുണ്ടാകുന്ന ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാനും പത്രോസും കൂടി മറിയവന്ന് ശിഷ്യന്മാരെ കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് അറിയിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാരിൽ ആദ്യമേ ഓടി കല്ലറയ്ക്കലെത്തുന്നത് യോഹന്നാനാണ്. പത്രോസും യോഹന്നാനും കൂടെയാണ് ഓടുന്നത് എങ്കിലും ആദ്യം കല്ലറയ്ക്കൽ എത്തിയെങ്കിലും 7-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നു യോഹന്നാൻ ആദ്യമേ കല്ലറയ്ക്കുള്ളിൽ കടക്കുന്നില്ല. ആ വാർദ്ധക്യത്തിലെത്തി അല്ലെങ്കിൽ ഏറ്റവും മൂത്തവനായ പത്രോസ് ഓടി വരുന്നത് വരെയും അവിടെ നോക്കി നിന്നു. പത്രോസ് ആദ്യം കയറി കർത്താവിന്റെ പുനരുദ്ധാനത്തെ സാക്ഷീകരിച്ചു. അതിനുശേഷമാണ് താൻ സ്നേഹിച്ചവനായ ശിഷ്യൻ കടന്നത് എന്ന് യോഹന്നാൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നതായി നമ്മൾ 7-8 വാക്യങ്ങളിൽ കാണുകയാണ്. വലിയൊരു മാറ്റം. ഇത്രയും നാൾ 1-ാം സ്ഥാനത്ത് വലതുഭാഗത്തിരിക്കുവാൻ ആഗ്രഹിച്ച യോഹന്നാൻ നോക്കൂ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് സാക്ഷിയായി തീർന്നപ്പോൾ. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ആ സബദി മക്കളുടെ അമ്മയാണ് ഇതൊക്കെ പഠിപ്പിച്ചതെങ്കിൽ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഒരു അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. അതാ ആരുമല്ല, കന്യക മറിയമാണ്, കർത്താവിന്റെ അമ്മയാണ്. കർത്താവിന്റെ അമ്മയെ 3 ദിവസം യോഹന്നാൻ വീട്ടിൽ കൈക്കൊണ്ടപ്പോൾ യോഹന്നാന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, യഥാർത്ഥ അവബോധം യോഹന്നാന്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം മാറി. പിന്നീട് നമുക്കറിയാം, 1 യോഹന്നാൻ നമ്മൾ ലേഖനം വായിക്കുന്ന സമയത്ത് ദൈവം സ്നേഹം തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായം 9-16 വാക്യങ്ങളിൽ 2 പ്രാവശ്യം ഗോഡ് ഈസ് ലവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ മാത്രമാണ്. 28 പ്രാവശ്യം സ്നേഹം, 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 സഹോദരനെ സ്നേഹിക്കാത്തവൻ കുലപാതകിയാകുന്നു, 3-ാം അധ്യായം 15-ാം വാക്യം, 4-ാം അധ്യായം 20-ാം വാക്യം ഇവിടെയൊക്കെ എഴുതിക്കൊണ്ട് ശത്രു സംഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവൻ കുലപാതകിയാകുന്നു എന്ന് പിന്നീട് ധൈര്യത്തോട് സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം യോഹന്നാന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മളിവിടെ കാണുക. സ്നേഹത്തിന്റെ അപ്പോസ്തലനായി യോഹന്നാൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശത്രു സംഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ തിരിച്ചുകൊണ്ടുവരുന്നവരായ ദൈവസ്നേഹത്തിലേക്ക് യോഹന്നാൻ വന്നതുപോലെ ദാവീദ് ഇവിടെ ശത്രു സംഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ 3-ാമതായി ദാവീദിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശത്രു സംഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം പറയുമ്പോൾ എന്റെ മനസ്സിൽ നേരത്തെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെ വധിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഫിലിപ്പ് എന്ന് പറയുന്ന 10 വയസ്സുള്ള മകൻ, തിമോത്തി എന്ന് പറയുന്ന 6 വയസ്സുള്ള മകൻ, നമുക്കറിയാം ദാരാസിംഗാണ് ഈ 50 പേരടങ്ങുന്ന സംഘത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് അദ്ദേഹത്തെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിക്കുമ്പോൾ അദ്ദേഹത്തെ വധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഘാതകന് ഞാൻ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ പോലും ഒന്ന് മാറ്റി എഴുതിക്കുവാൻ തക്കവണ്ണം ഈ ദൈവസ്നേഹ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ ഗ്ലാഡി സ്റ്റെയിൻസിന് സാധിച്ചു എന്നുള്ളത് നമുക്കറിയാം. 2005 പത്മശ്രീ നൽകി അവരെ ആദരിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി തന്റെ അരമനയിൽ നിന്ന് ദേറായിൽ വന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് അന്തി ഉറങ്ങി അവിടുന്ന് വെളുപ്പിനെ ഷീറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു മോഷ്ടാവിനോട് നാട്ടുകാർ കയ്യോടെ പിടികൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തതാണെന്ന് പറയുവാനുള്ള മനസാന്നിധ്യവും സ്നേഹത്തിൽ നിറഞ്ഞ അനുഭവവും നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതായ കാര്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും പ്രശ്നപരിഹാരത്തിനും കാര്യമല്ല എന്ന്, അതിന്റെ കാരണമായി തീരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിലെ യഥാർത്ഥ മാറ്റമുണ്ടാവുകയാണ്. 55 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് കാണുകയാണ്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. നോക്കൂ, പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിക്കുവാനായിട്ട് ആഗ്രഹിച്ച ദാവീദ്, ശത്രു സംഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച ദാവീദ്, ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് പറയുകയ, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച 22 വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിനക്ക് നിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഒരുപക്ഷെ ഓടിയൊളിക്കാൻ സാധിച്ചേക്കാം, ഒരുപക്ഷെ നിന്റെ ശത്രുക്കളെ സംഹരിക്കുവാൻ നിനക്ക് സാധിച്ചേക്കാം, പക്ഷെ നിന്റെ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം കാണുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാസ്റ്റ് യുവർ കെയേഴ്സ് ഓൺ ദി ലോർഡ് ആൻഡ് ഹീ വിൽ സസ്റ്റെയിൻ യു. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും കണ്ണുനീരിന്റെ കാരണങ്ങൾ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രതിസന്ധി ഏതുമായിക്കൊള്ളട്ടെ, ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ വലഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ദൈവത്തെ ഏൽപ്പിക്കുക. ആദ്യ രണ്ടു മനോഭാവങ്ങൾ തെറ്റാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചാൽ അവൻ അത് നിറവേറ്റുമെന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങള് നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് 34 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, 17 വാക്യം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നമ്മൾ ചിന്തിച്ചത് ചെറിയ ഒരാശയം മാത്രമാണ്. 55 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ 3 മനോഭാവങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇതേ മനോഭാവങ്ങളുണ്ട്. പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇതേ മനോഭാവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിക്കുവാനുള്ള ആഗ്രഹമാണെങ്കിൽ അത് തെറ്റാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉറപ്പിക്കുന്നു. ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണെങ്കിൽ, ശത്രു സംഹാരത്തിന് വേണ്ടി 1 സ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ ആഗ്രഹിച്ച് യോഹന്നാനെ തിരിച്ചു കൊണ്ടുവന്ന ദൈവസ്നേഹം, സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് നമുക്ക് അത്രയേറെ ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം യോഹന്നാന്റെ ജീവിതത്തെ മാറ്റിമറിച്ചവനായ കർത്താവ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
55 സങ്കീർത്തനം 6 വാക്യവും 15 വാക്യവും 22 വാക്യവും ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പി സി ജോർജ് നടത്തിയ ഈ അനുഗ്രഹീതമായ ധ്യാനം നമ്മുടെ സാധാരണ ജീവിതത്തിൽ വളരെയേറെ അർത്ഥം നൽകേണ്ടതായ ചിന്തകളായിരുന്നു എന്നുള്ളതിൽ സംശയം. ഞാൻ അച്ഛനത് പറഞ്ഞപ്പോ ഈ 6 വാക്കിയിരുന്ന് ചിന്തിക്കുക, പ്രാവിനുള്ളത് പോലെ എനിക്ക് ചെറുകുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ അവിടെ നിർത്തി. പറഞ്ഞിട്ട് പിന്നെ പറയാം, എന്നാൽ ഞാൻ പറന്നു പോയി വിശ്രമിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ചെറുതില്ല, ഇവിടുന്ന് വിശ്രമിക്കാൻ, ഈ ലോകത്ത് വിശ്രമിക്കാൻ സാധ്യമല്ല എന്ന് ആ ഒരു അർത്ഥം അവിടെ ഉണ്ട്. ഈ ലോകത്ത് നമുക്ക് വിശ്രമം പറന്നുപോയി താമസിക്കാൻ പറ്റുന്ന ആ സ്ഥലത്ത് മാത്രമേ വിശ്രമമുള്ളൂ അല്ലേ. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ, എന്ന് തീരും എന്റെ ദുഃഖം ഈ ദുഃഖം ഈ ലോകത്ത് നമുക്ക് ദുഃഖമുണ്ട്. ഇവിടെ വിശ്രമിക്കാൻ പറ്റുമെന്നൊക്കെ റിട്ടയറായിട്ട് വിശ്രമിക്കുന്ന മനുഷ്യരൊക്കെ എന്റെ മുമ്പ് ഇരിപ്പുണ്ട്. അവർക്കറിയാം ആ വിശ്രമ ജീവിതത്തിന്റെ ഭാരം എന്താണെന്നുള്ളത്, അവർക്കറിയാം അല്ലേ. വിശ്രമ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്നുള്ളത് അവർക്കറിയാം. നമുക്ക് ഈ ലോകത്ത് ഈ ഇവിടെ ജീവിക്കുമ്പോ വിശ്രമത്തിന് അവസരം ഇല്ല എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ അവിടെ നിർത്തുക, ഒരു നാൻ സർട്ടനിറ്റിയിൽ കൊണ്ടുവന്ന് സങ്കീർത്തനക്കാരൻ അവിടെ നിർത്തി, ചിറകില്ല ഇവിടെ, വിശ്രമമില്ല ഇവിടെ, വിശ്രമിക്കാൻ ഇവിടെ ഈ ദുഃഖം ഒഴിഞ്ഞ ഒരു സമയമില്ല, പറന്നുപോയി വിശ്രമിക്കാൻ പറ്റുന്ന അവിടെ മാത്രമേ വിശ്രമമുള്ളൂ, പിന്നെ ഇവിടെ ആശ്വസിക്കാൻ കണ്ടെത്തുന്ന മാർഗങ്ങളാണ് പിന്നെ ദാവീദ് പറയുന്നത്. ഇവിടെ വിശ്രമം എനിക്ക് സാധ്യമല്ല, അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു ദാവീദ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വിശ്രമം സാധ്യമല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ദുഃഖത്തിന് പര്യവസാനം ഇല്ല എന്നുള്ളത്. ഈ ലോകത്ത് പിന്നെ എങ്ങനെയാണ് ഇത് ഭംഗിയാക്കാൻ പറ്റുന്നത്, ആ അതിനെ പറ്റിയാണ്. പിന്നെ ഇതൊരു സ്പിരിച്വൽ പ്രോഗ്രഷൻ ആണ്, ദാവീദിന്റെ സ്പിരിച്വൽ പ്രോഗ്രഷൻ ആണ്, എങ്ങനെ ആധ്യാത്മികമായിട്ട് ദാവീദ് വളർന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 55 സങ്കീർത്തനം. 54, 55, 56, 57 സങ്കീർത്തനങ്ങളൊക്കെ ദാവീദ് ശൗലുമായിട്ടുള്ള വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ അത് എഴുതപ്പെട്ട സങ്കീർത്തനമാണ് ഈ ആ സങ്കീർത്തനങ്ങൾ. അത് അതുകൊണ്ട് ഈ പറയുന്നത് എന്റെ ഈ നീയോ എന്നോട് ഈ ആരൊക്കെയാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നിടത്ത് 13 വാക്യം പറയുന്നില്ലേ, നീ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഹിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. വയ്യാതെ കിടന്നപ്പോ പാട്ടുപാടി സൗഖ്യം കൊടുക്കാൻ അവിടെ ചെന്നിട്ട് പാട്ടുപാടിക്കൊണ്ടിരുന്ന ദാവീദ് അവനാണ് പുറകെ നടക്കുന്നത് കൊല്ലാൻ. എന്ന് മാത്രമല്ല നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയി, ഒന്നിച്ച് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് സമാധാനം കൊടുത്തിട്ട് എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് ഇമെയിൽ യുദ്ധം ചെയ്ത്, അതാ പറയുന്നത് ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെയുള്ള ഒരു ലോകമായത് ഈ ലോകത്ത് ഇതേ വെല്ലുവിളി ഇല്ലാത്ത ഒരു ലോകമല്ല ഈ ലോകത്ത്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ളത് വലിയ പാടായിട്ടുള്ള അത് ദാവീദ് വളരെ മനോഹരമായിട്ട് പറയാ. ദേവാലയത്തിൽ പോലും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച ഏതാ വാക്യം? 14 ദേവാലയത്തിൽ പോലും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച് മധുര സമ്പർക്കം ഒക്കെ നടത്തി ഇട്ട് ചെന്നിട്ടാണ് വീട്ടിൽ പോയിട്ട് ഇമെയിൽ യുദ്ധം നടത്തുന്നത്. അങ്ങനെ ഒരു ലോക മനുഷ്യരാ. അതുകൊണ്ട് ഇതിൽ നിന്ന് പറന്നുപോയി രക്ഷപ്പെടാൻ ഈ ലോകത്ത് നമുക്ക് സാധ്യമല്ല. ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഇതിൽ നിന്നൊന്നും പറന്നുപോയി രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ ദാവീദ് ചിന്തിച്ച ഇനി രക്ഷപ്പെടാൻ ഈ ശത്രുക്കളെ ഇനി സംഹരിച്ചിട്ട് പറ്റുമോ എന്നുള്ളത് അതും സാധ്യമല്ല എന്നുള്ളത് മനസ്സിലായി. കാര്യം ചാലഞ്ചസ് ഇല്ലാത്ത ഒരു ലോകമല്ല ഈ ലോകം എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവസാനം ദ ക്ലൈമാക്സ് ആണ്, സ്പിരിച്വൽ പ്രോഗ്രഷന്റെ ക്ലൈമാക്സ് ആണ് നാം കാണുന്ന 22 വാക്യം. നിന്റെ ഭാരം യഹോവയെങ്കിൽ വെച്ചു കൊടുക്കുക, നിന്റെ ഭാരം യഹോവയെങ്കിൽ വെച്ചു കൊടുക്കുക. എന്ത് മനോഹരമായ ഒരു സങ്കീർത്തനായത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എനിക്ക് തോന്നുന്ന അടുത്ത ആഴ്ച വരെ നമുക്കിരുന്ന് ചിന്തിക്കാൻ, ഈ അടുത്ത ആഴ്ച നമ്മൾ ഒന്നിച്ചു കൂടുന്നവരെ നമുക്ക് ചിന്തിക്കാൻ ഈ സങ്കീർത്തനം മതിയാകും എന്നുള്ളതിന് സംശയമില്ല. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
233 പേജിലുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമെന്നുള്ള ധ്യാനഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
കർത്താവെ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിളയാധികാരം ചെയ്തതിനാൽ മുമ്പേ ഭാഷണായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള
സംപ്രതി പാർത്തിടണമേ മൗനം ദീക്ഷിക്കാതെ സഭാ കാലത്തോടതു വാഴണമേ എൻ പാപത്തിൻ മനസ്സിൽ പാർക്കണമേ കർത്താവേ ദുശ്ചിന്തകളോ പാപവികാരങ്ങളോ മാറ്റ കളവില്ലാത്തൊരു ബ്രഹ്മലമാനിക്ക് കീടണമേ കർത്താവേ വഞ്ചാതിമുകളോ കുടിലതന്ത്രമതൊക്കെയുമേ നിത്യമാകറ്റും
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് തന്നുകളുടെ പേര് വിവരം വായിക്കുന്നു. രൂപൻ, തങ്കച്ചൻ, റോബിൻ, അശ്വിൻ, രാജി, പ്രിയ, ആലീസ് ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിന്നെ നമ്മുടെ ഓർമ്മയിൽ മറ്റാരെങ്കിലുമൊക്കെ രോഗത്തിലും പ്രയാസത്തിലും കഴിയുകയും മറ്റവർ വേർപെട്ട ദുഃഖത്തിലൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കരുണയുള്ള ദൈവമുമ്പാകെ അവരെയൊക്കെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരുമിച്ച് ഒരേ അപ്പാവോടുകൂടി അവിടുത്തെ തൃപ്പാദങ്ങളിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം തന്ന ധന്യമാർന്ന് വിഷയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ അവിടെ നിങ്ങളോട് കൂടി ഉണ്ടാകണമേ. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇരിക്കുന്നെങ്കിലും ഞങ്ങളിരിക്കുന്നത് ഏകനായിട്ടല്ല, അങ്ങയോടൊപ്പമാണെന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും വിചാരവും ആഴമായ തിരിച്ചറിവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ. ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് ആവശ്യത്തിനനുസൃതമായി ഞങ്ങൾ അപേക്ഷിക്കാതെ തന്നെ നന്മകളെ കൊണ്ട് നിറച്ച പിതാവാകുന്നു അങ്ങ്. തുടർന്നും എപ്പോഴും അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ഞങ്ങളെ അവിടുന്ന് ചേർത്ത് കൊള്ളുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ടതായ വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ബലം നൽകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ക്രിയാത്മകമായി ഇടപെടുവാൻ തക്കവണ്ണമുള്ള ആത്മീയ ബോധം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഏത് ദുരവസ്ഥയിലും അങ്ങയുടെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധവും ബോധ്യവും ഒക്കെയും എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു തലങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടെ നിന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തിയും ലഭിക്കുന്നതോടൊപ്പം തന്നെ തികഞ്ഞ ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും വളരെ വസ്തക്കവണ്ണമുള്ള ആത്മീയ ചിന്ത നിങ്ങൾക്കൊക്കെയും പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവത്വം ദൈവം തന്ന ശ്രേഷ്ഠമായ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി ലഭിച്ചിരിക്കുന്ന ആരോഗ്യവും ബുദ്ധിയും കഴിവും ഒക്കെയും ദൈവമേ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണമുള്ള ആഴമായ വിശ്വാസവും ഭക്തിയും ഒക്കെയും നിന്റെ മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യണമേ. മക്കളുടെ വഴിപിഴച്ച യാത്രയിൽ ദുഃഖിതരെ കഴിക്കുന്ന മാതാപിതാക്കളെ അവരുടെ പ്രാർത്ഥനകളെയൊക്കെ അവിടുന്ന് കേൾക്കണമേ. സിനിമയിലേക്ക് പോകുന്ന മക്കളെയൊക്കെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണമേ. മുടിയനായ പുത്രൻ തിരികെ വന്ന പിതാവിന്റെ മുമ്പാകെ അങ്ങയുടെയും പിതാവിന്റെ മുമ്പാകെ പാപം ഏറ്റു പറഞ്ഞ സംഭവം ഞങ്ങൾ ഓർക്കുന്നത് പോലെ വഴിപഴച്ച മക്കളൊക്കെയും അങ്ങയോടുള്ള വെളിച്ചത്തിലും വിശുദ്ധിയിലും തിരിച്ചു വന്ന് മാറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിൽ ആഴമായ സ്നേഹവും വിശ്വാസവും ദൈവഭക്തിയും ഒക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായിട്ട് ഞങ്ങൾ അനേകരുടെ പേരുകൾ ഓർത്തു. ഞങ്ങളുടെ മനസ്സിലും അനേകം രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർക്കുന്നു.
രോഗികൾക്കൊക്കെയും അവിടുന്ന് ആശ്വാസവും ബലവും സൗഖ്യവും ശക്തിയുമായിരിക്കണമേ. രോഗത്തിൻ്റെതായ തീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും ആ വേദന അറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ നോട്ടവും അങ്ങയുടെ ദർശനങ്ങളും ഒക്കെയും പരിപൂർണ സൗഖ്യത്തിൻ്റെയും പരിപൂർണ ആരോഗ്യത്തിൻ്റെയും തലങ്ങളിലേക്ക് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. രോഗം ജീവിതത്തിൻ്റെ ഭാഗ്യമാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള ദൈവിക ബന്ധവും എല്ലാ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭിക്കത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ചികിത്സിക്കാൻ തക്കവണ്ണം കഴിയാതെ പ്രയാസപ്പെടുന്നവർ, രോഗം മൂലം ശക്തമായ വേദന അനുഭവിക്കുന്നവർ, അവരൊക്കെ തിരുമ്പോൾ സമർപ്പിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് ശാന്തിയും സമാധാനവും ആകണമേ. പ്രത്യേകിച്ച് ഉറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ അപകടത്തിൽപ്പെട്ട മകനെയും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട മകന്റെ ആത്മഹത്യ ശാന്തി നൽകണമേ. പ്രത്യേകിച്ച് ആ പ്രിയപ്പെട്ട മകന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം എത്ര ആശ്വസിപ്പിച്ചാലും അങ്ങയുടെ സ്പർശനവും ആശ്വാസവും ഇല്ലെങ്കിൽ അതൊക്കെ അപ്രസക്തമാകുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്ന ആഴമായ വേദനയുടെ മുറിവുകളെ ഉണക്കത്തക്കവണ്ണം അടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ ഇരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക മക്കള് വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നുവല്ലോ. അവരുടെ ഹൃദയത്തിന്റെ വേദനയാണ് തിരിച്ചറിയണമേ. കുടുംബമായി സന്തോഷിക്കത്തക്കവണ്ണം നല്ല ദൈവാശ്രയ ബോധമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉപജീവനത്തിന് നല്ല പാതയാണ് തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും മേലധികാരികൾ നല്ല സ്നേഹവും ലഭിക്കാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാതിരുമേനിയെയും എല്ലാ ഭദ്രാസനത്തെയും ഭദ്രാസന നയിക്കുന്ന മെത്രാപൊലിത്തമാരെയും പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും ഈ ഭദ്രാസനം നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനങ്ങളെ ദൈവിക പാതയിൽ നയിക്കുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തിയും വിശ്വാസവും ധൈര്യവും ഒക്കെയും അവർക്ക് പ്രദാനം ചെയ്യണമേ. ചെയ്യേണ്ടത് യഥാസമയം ചെയ്യുവാനും പറയേണ്ടത് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് പറയാനുള്ള ആത്മീയ വെളിച്ചം അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടെ ശുശ്രൂഷിക്കുന്നവരെയൊക്കെ അവിടുന്ന് ധാന്യമാക്കി തീർക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരൊക്കെ ഭരണകർത്താക്കളെയും ജനങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ ശിരസ്സുകളെ നമിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അവിടുത്തെ അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബലവും ശക്തി നൽകണമേ. തന്റെ ശുശ്രൂഷയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. അനേകരെ ദൈവസന്നിധിയിൽ ആത്മീയ ബോധത്തോടുകൂടെ നയിപ്പം തക്കവണ്ണമുള്ള വെളിച്ചവും പ്രധാനം ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമേ, ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് കഴുകണമേ. അവകാശത്തോടെ നിന്റെ മക്കളെന്ന് പറയപ്പെടുവാനുള്ള ജീവിത വിശുദ്ധിയും നന്മയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പാപങ്ങളും ബലഹീനതകളും ഞങ്ങളിലുണ്ടല്ലോ. എങ്കിലും ഹിമത്തേക്കാൾ വെളുപ്പാക്കത്തക്കവണ്ണം സ്പർശന സാധ്യതയുള്ള അവിടുത്തെ കരങ്ങൾ അനുസ്യൂതം ഞങ്ങളെ സ്പർശിക്കുകയും നന്മയും വിശുദ്ധിയുള്ളതായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ബന്ധപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കണമേ, ഉത്തരമാണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളെ ശ്രദ്ധിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരറിയിപ്പുള്ള ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നാമധേയത്തിൽ ഒരു പാഠപുസ്തകവും അല്ലെ പ്രാർത്ഥനാ പുസ്തകവും പ്രിന്റ് ചെയ്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ സ്ഥിരം ഉപയോഗിക്കുന്ന ആരാധനാ ഗീതങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അത് ഇറക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതുപോലെ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷുമൊക്കെ ഇംഗ്ലീഷിന്റെ പാട്ടുകളും അതോടെ പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവ നമസ്കാരത്തിന്റെ ഒക്കെ നല്ല പാട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകളിലും നിരന്തരം പ്രാർത്ഥിക്കത്തക്കവണ്ണം വളരെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകം ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് തിരുമേനി ഈ വിഷയം പങ്കുവച്ചത്.
ഈ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ദയവായിട്ട് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഗനേവരസിന് അപേക്ഷിക്കുകയാണ്. നമ്മൾ സ്ഥിരം ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെയും ഈ സംരംഭത്തിനുണ്ടാകണം. ഈ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമാകത്തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന തിരുമേനി, അതുപോലെ വന്നിര വൈദിക ശ്രേഷ്ഠര്, ഇന്ന് തിരുവചന ധ്യാനം നടത്തിയ പ്രിയപ്പെട്ട പി സി ഓറോശൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികര്, പ്രിയപ്പെട്ട വിശ്വാസികൾ എല്ലാവരെയും ഓർക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, വേദോസം വായിച്ച പ്രിയപ്പെട്ട രാജൻ, എല്ലാവരും ദിവസത്തിൽ വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.